Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ഈ ഭാഗത്തെയാണ് വിശദീകരിക്കുന്നത്. കാരണം വിജ്ഞാനം അത് സ്വസ്വരൂപമാണ്, അതുകൊണ്ട് വിജ്ഞാനാന്തരത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, വിജ്ഞാനം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വിരോധം വരും. പ്രകാശം പ്രകാശിക്കുന്നതിന് പ്രകാശത്തെ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിനുള്ള വിരോധം ഇതിനും വരും എന്ന് പറഞ്ഞപ്പോൾ അനുഷ്ഠിക്കുന്നു അന്യത്വ ആ ഭാഗമാണ് വിശദീകരിച്ചത്. ഇവിടെ പറയുന്നത് ആ വിജ്ഞാന സ്വരൂപത്തെക്കുറിച്ചല്ല, അന്യനായ ആത്മാവാണ്, ആത്മാവിനെ കുറിച്ചാണ്. ആ വിജ്ഞാന സ്വരൂപത്തിന് വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല, പക്ഷെ അന്യനായിരിക്കുന്ന ഒരു ജീവനുണ്ട്, ആ ജീവന് വിജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് ഇവിടെ ചർച്ച. അന്തർഗതേന നിത്യവിജ്ഞാന സ്വരൂപേണ ആകാശം അപ്രചരിതാത്മന അന്തർഗർഭഭൂതേന ബാഹ്യോ ബുദ്ധ്യാത്മാ. ഇവിടെ രണ്ടാത്മാക്കളെ കുറിച്ച് പറയും. ഒന്ന് അന്തരാത്മാ, അന്തർഗതനായിരിക്കുന്ന ആത്മാവ്. മറ്റൊന്ന് ബുദ്ധ്യാത്മ. തദ്വിലക്ഷണ, അത് ബാഹ്യമാണ്, അന്തസ്ഥിതനായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തനുമാണ് ബുദ്ധ്യാത്മ. ജീവാത്മ ഏതൊരാത്മാവാണോ ശ്രവിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നത്, ധ്യാനിക്കുന്നത്, ഏതൊരാത്മാവാണോ ജാഗ്രതയിലേക്കും സ്വപ്നത്തിലേക്കും പോകുന്നത്, അതാണ് ബുദ്ധ്യാത്മ. ജീവാത്മ തദ്വിലക്ഷണ, അത് വ്യത്യസ്ത സ്വഭാവത്തോടുകൂടി ഇതാണ്. അതെങ്ങനെ? അർച്ചിഭിരിവ അഗ്നി, അഗ്നിയും അതിന്റെ ജ്വാലകളും പോലെ. അഗ്നിയുടെ സ്ഥാനത്താണ് അന്തരാത്മാവ് തുരിയൻ, അതിന്റെ ജ്വാലകളുടെ സ്ഥാനത്താണ് ഈ ജീവന്മാർ. അതിനാൽ അർച്ചിഭിരിവ അഗ്നി, അഗ്നി എങ്ങനെയാണോ അർച്ചികളോടിരിക്കുന്നത്. പ്രത്യീരാവിർഭാവ തിരോഭാവധർമ്മ കൈ, ഈ ജീവനെ സംബന്ധിച്ച് ആവിർഭാവ തിരോഭാവ ധർമ്മങ്ങളോടുകൂടിയ പ്രത്യയങ്ങളുണ്ട്, ചിത്തപരിണാമങ്ങളുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിവൃത്തികളുണ്ട്. ഈ ബുദ്ധിവൃത്തികളോടുകൂടിയിരിക്കുന്ന ഒരു ജീവൻ, ആ ജീവൻ പറഞ്ഞു വരുന്ന ഇതാണ്, ആ ജീവന് ജ്ഞാനവും അജ്ഞാനവും എല്ലാം വരാം. നിരുപാധിക ചൈതന്യത്തിന് അവിടെ വിജ്ഞാനാപേക്ഷയില്ല. ജീവൻ അങ്ങനെയല്ല, ജീവനെ സംബന്ധിച്ച് വിജ്ഞാനാപേക്ഷയുണ്ട്. ജീവൻ തന്റെ ചിത്തവൃത്തികളിലൂടെ കർണങ്ങളുടെ സഹായത്തോടുകൂടി സർവത്തെ അറിയുന്നു, അറിവില്ലാതെയിരിക്കുന്നു. ജ്ഞാനാജ്ഞാനങ്ങൾ അവിടെ നിലനിൽക്കുന്നു. കേവലമായ ബ്രഹ്മഭാവത്തിലല്ല, ജീവഭാവത്തിലാണ് ഈ ജ്ഞാനാജ്ഞാനങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ബ്രഹ്മഭാവത്തിൽ അതിൻ്റെ ആവശ്യമുണ്ട്. വിജ്ഞാനാഭാസരൂപൈ, ഒന്ന് വിജ്ഞാനം, മറ്റൊന്ന് വിജ്ഞാനാഭാസം. ആഭാസം പ്രതിബിംബം, വിജ്ഞാന പ്രതിബിംബമാണ്. ഒന്ന് ശുദ്ധമായ വിജ്ഞാനം, ശുദ്ധമായ വിജ്ഞാനത്തിൽ ജ്ഞാനം കൊണ്ട് ഒന്നും നേടാനില്ല. തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഇതൊന്നും അവിടെ ആവശ്യമില്ല. പക്ഷേ ഈ വിജ്ഞാനാഭാസത്തോടു കൂടിയിരിക്കുന്ന, ചിത്തപ്രത്യയങ്ങളോടു കൂടിയിരിക്കുന്ന ഈ ജീവന് അതാവശ്യമുണ്ട്. എന്തുകൊണ്ട്? അനിത്യഹി, അനിത്യവിജ്ഞാന ആത്മാ, അനിത്യവിജ്ഞാനത്തോടു കൂടിയ ആത്മാ, സദാ ഉണ്ടായി നശിക്കുന്ന അനുഭവമാണല്ലോ. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നു, ഇവിടെ നിരന്തരമായ വിജ്ഞാനങ്ങളുണ്ടായി, അത് ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി, അവിടെയും നിരന്തരം വിജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ ആത്മ അനിത്യ വിജ്ഞാനത്തോടു കൂടിയതാണ്. ഇവിടുത്തെ ജ്ഞാനം, ഈ വിജ്ഞാനം ആഭാസരൂപത്തിലുള്ളതാണ്, പ്രതിബിംബരൂപത്തിലുള്ളതാണ്. ഈ ആത്മസുഖി ദുഃഖി ഇത്യഭ്യപഗത, ഈ ആത്മാവ് സുഖിയും ദുഃഖിയുമായി ആണ്. ആത്മാവിന് സുഖമുണ്ട് ദുഃഖമുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ജീവാത്മാവ് അതങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ലൗകിക്കേ, അത് ലോകാനുഭവം, അനുഭവത്തെ ഒന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. പരമാർത്ഥം ബോധിപ്പിക്കുന്നു. നിങ്ങളുടെ അനുഭവത്തെ നിഷേധിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഭവം പരമാർത്ഥത്തിലില്ല എന്നേ പറയുന്നു, അല്ലെങ്കിൽ ആ അനുഭവമല്ല പരമാർത്ഥം എന്നേ പറയുന്നു. അതുകൊണ്ട് പറഞ്ഞ ലൗകിക്കേ, ഇതെല്ലാം ലൗകികരുടെ അനുഭവമാണ്. ലൗകികനെന്ന് പറയുന്നവർ ജീവന്മാർ, വിസുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്മാർ. എവിടെയെല്ലാം ജീവഭാവമുണ്ടോ അതെല്ലാം അതുതന്നെയാണ് ലൗകികം. ഇത് അത അന്യോ നിത്യവിജ്ഞാന സ്വരൂപാത്മന, നിത്യവിജ്ഞാന സ്വരൂപമായിരിക്കുന്നു ആത്മാവിൽ നിന്ന് അന്യമാണ് ഈ ഭാവം. ഒരേ സ്ഥാനത്ത് തന്നെ രണ്ട് ഭാവങ്ങളെ കാണിക്കുന്നു. ഒന്ന് നിത്യമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന തിരിയ, എന്നിട്ട് അവിടെ വരുന്ന നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു പ്രാജ്ഞ വിശ്വ തൈജസ ഭാവങ്ങൾ, ഇതും വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉപദേശവും ബന്ധവും മോക്ഷവും എല്ലാം വരുന്നത്. വിശ്വതൈസ പ്രാജ്ഞന്മാർക്കാണ് അതെല്ലാം സംഭവിക്കുന്നത്. തിരിയൻ സർവാധാരമായി ഏകരൂപത്തിൽ സദാസ്ഥിതി ചെയ്യും. അതുകൊണ്ടിവിടെ പറയുന്നതിന് രണ്ടിന്റെയും ഏകത്വം, ആ ഏകത്വം മനസ്സിലാക്കണം. അതേസമയം രണ്ടിന്റെയും വ്യത്യസ്തമായ നിലനിൽപ്പ് മനസ്സിലാക്കും. ആർക്കാണ് ബന്ധം, ആർക്കാണ് മോക്ഷം, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഭേദത്തെയും മനസ്സിലാക്കും. ആത്യന്തികമായി ഒന്നാണ് അഭേദം തന്നെ. പക്ഷെ ഈ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്, വിശ്വ തേജസ്സാദി ഭേദങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബന്ധമോക്ഷങ്ങൾ നിലനിർത്തുന്നത്. തത്ര ഹി വിജ്ഞാനാപേക്ഷ വിപരീത ജ്ഞാനത്വം ച ഉപപദ്യതേ നിത്യവിജ്ഞാനേ. വിരോധിച്ച് നാന്യത്വ ആ അന്യത്വം അതിനെ കുറിച്ചുകൂടെ വിശദീകരിക്കുകയാണ്. തത്രഹി ഈ ജീവഭാവത്തിൽ ആരാ ശ്രവണം ചെയ്യുന്നത്, ആരാ മനനം ചെയ്യുന്നത്, ആ ജീവഭാവത്തിൽ വിജ്ഞാനാപേക്ഷ. അവിടെ എന്തിനു വേണ്ടി ശ്രവണം ചെയ്യുന്നു, മനനം എന്തിനു വേണ്ടി, ധ്യാനം എന്തിനു വേണ്ടി, വിജ്ഞാനത്തിനു വേണ്ടി, സ്വരൂപ വിജ്ഞാനത്തിനു വേണ്ടി. അവിടെ വിജ്ഞാനാപേക്ഷയുണ്ട്. അല്ലാതെ ആ പരമാർത്ഥ സത്യത്തിൽ അവിടെ ജ്ഞാനത്തിന്റെ അപേക്ഷയില്ല, അവിടെ വിജ്ഞാനാപേക്ഷയുണ്ട്. വിപരീത ജ്ഞാനത്വം, അവിടെ വിപരീത ജ്ഞാനത്വം ഉണ്ട്. വിപരീത ജ്ഞാനത്വം അനുഭവത്തിലുള്ളതാണ്. എന്താണ്? ഒന്ന് അജ്ഞാനം, അവിടെ പറയുന്നു ഞാൻ എന്റെ, ഞാൻ എന്നെ അറിയുന്നു. ആരായി അറിയുന്നു? ഞാൻ സുഖിയായും ദുഃഖിയായും ഈ ശരീരമുള്ളവനായും പല അവസ്ഥകൾ, ബാല്യാദി അവസ്ഥകളുള്ളവനായും ഒക്കെ അറിയും. നിന്റെ വാസ്തവ സ്വരൂപം അതല്ല, തത്വമസി എന്ന് ബോധിപ്പിച്ചാൽ പറയും അത് ഞാൻ അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് പറയുന്നത് വിപരീത ജ്ഞാനമാണ്. മറ്റു പലതായി അറിയുന്നതും വിപരീത ജ്ഞാനമാണ്. ഇതിനെ ജീവഭാവത്തിലാണ്. എവിടെയാണോ ആ വിപരീത ജ്ഞാനം നിലനിൽക്കുന്നത്, അവിടെ മറ്റൊരു ജ്ഞാനം വന്നാൽ ഈ വിപരീത ജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റും. ശുദ്ധരൂപത്തിൽ തിരിയനിൽ അവിടെ ഈ വിപരീത ജ്ഞാനമില്ല. അതുകൊണ്ട് തന്നെ വിപരീത ജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് അവിടെ മറ്റൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്നു. എവിടെയാണോ ഇരുളുള്ളത് അവിടെ എന്ത് ചെയ്യുന്നു, വെളിച്ചം കൊണ്ടുവന്ന ഇരുളിനെ നശിപ്പിക്കുന്നു. അപ്പൊ ഈ ജീവഭാവത്തിൽ വിപരീത ജ്ഞാനം വരുന്നു, അവിടെ വിജ്ഞാനാപേക്ഷ, അവിടെ വിജ്ഞാനാപേക്ഷയുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം സാർത്ഥകമാണ്. ആത്യന്തികമായി അവിടെ വിജ്ഞാനാപേക്ഷയുണ്ട്. ആത്യന്തികമായി ആ വിജ്ഞാനം കൊണ്ട് വിപരീത ജ്ഞാനം നശിക്കുന്നു. അതുകൊണ്ട് ഞാൻ ജ്ഞാനത്തെ ആർജിക്കുന്നു, ജ്ഞാനിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് പറഞ്ഞല്ലോ, ജ്ഞാനി എന്ന് പറയുന്നത് ശരിയല്ല. അതെവിടെയാണ് ശരിയാകാതിരിക്കുന്നത്? ആ പരമാർത്ഥ സ്വരൂപത്തിൽ. അവിടെ അജ്ഞാനിയില്ല, ജ്ഞാനിയുമില്ല, രണ്ടുമില്ല. ഇവിടെയാണെങ്കിലോ, ഇവിടെ ഈ ജീവഭാവത്തിൽ അജ്ഞാനിയും ഉണ്ട്, ജ്ഞാനിയും ഉണ്ട്. ആ ജീവഭാവത്തിൽ വന്ന അജ്ഞാനിയാണ് ജ്ഞാനത്തെ ഉപദേശിക്കുന്നത്. ആ ജീവഭാവത്തിൽ വന്ന ജ്ഞാനിയാണ് ഗുരുവായി സമീപിക്കുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രം, ഗുരു, ഉപദേശം, ശിഷ്യൻ, ഈ ഭേദം ഇല്ലാതെ പോകും. ഇതിനൊന്നും പ്രസക്തി ഇല്ലാതെ ഇതൊക്കെ നിലനിൽക്കുന്നില്ല. ബന്ധവും മോക്ഷവും നിലനിൽക്കുന്നു, ശാസ്ത്രവും ഗുരുവും നിലനിൽക്കുന്നു, ഉപദേശം നിലനിൽക്കുന്നു. അപ്പൊ അവിടെ വിജ്ഞാനാപേക്ഷ, വിജ്ഞാനത്തെ അപേക്ഷിക്കുന്ന ഒരു നിലയുണ്ട്, ആ ജീവന്റെ നില. അവിടെ വിപരീത ജ്ഞാനത്തുകൊണ്ട് അവിടെ ആ വിപരീത ജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം ഉണ്ടാകുന്നു, ആ ജ്ഞാന വിപരീത ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. വിപരീത ജ്ഞാനം ജ്ഞാനം നശിപ്പിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, പിന്നെ കേവല ജ്ഞാനസ്വരൂപമായില്ലേ, പിന്നീടവിടെ ഏത് ജ്ഞാനം, ഏത് ജ്ഞാനി, ഏത് ഗുരു, കേവല സ്വരൂപത്തിൽ എങ്ങനെയെന്ന് ചോദിക്കും. വിപരീത ജ്ഞാനം ഉണ്ടായി, ജ്ഞാനം അതിനെ നശിപ്പിച്ചു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും, വിപരീത ജ്ഞാനം നിലനിൽക്കുമ്പോഴും, ജ്ഞാനം അതിനെ നശിപ്പിച്ചാലും, ചിലയിടത്ത് നശിപ്പിക്കുന്നു, ചിലയിടത്ത് നശിപ്പിക്കുന്നുണ്ട്. രണ്ടായാലും ആ കേവല രൂപത്തിന് മാറ്റമൊന്നുമില്ല, അതെപ്പോഴും ഏകരൂപത്തിൽ തന്നെ ഇരിക്കും. അതിനെ സംബന്ധിച്ചാണ് സംശയമെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അത് സദാ ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ള ഭേദം അവിടെ ഇല്ല. അജ്ഞാനിയായാലും അതിന് മാറ്റമില്ല, ജ്ഞാനിയായാലും മാറ്റമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല. ചോദ്യങ്ങളെല്ലാം എവിടെ നിൽക്കത്തുള്ളൂ? എവിടെയാണോ വിജ്ഞാനാപേക്ഷയുള്ളത്, അപ്പോൾ അവിടത്തെക്കുറിച്ച് മാത്രം ചോദിച്ചാൽ മതി. ആ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നിടത്ത് വിജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജ്ഞാനി വരും, എങ്ങനെ ഉപദേശം വരും? അതിനാണ് പറയുന്നത്. എന്താണ്? വിജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാലും അത് നിലനിൽക്കുന്നു. ഉപദേശിക്കാൻ വേണ്ട ജ്ഞാനി വീണ്ടും അവശേഷിക്കുന്നു. ജ്ഞാനത്തോടു കൂടിയനവിടെ അവശേഷിക്കുന്നു. അതാണ് ഗുരു എന്ന് പറയുന്നു. അങ്ങനെയാണ് പ്രാരബ്ധം എന്നും മറ്റും വേറെ രീതിയിൽ പറയുന്നു. അതങ്ങനെ നിലനിൽക്കും പറയുന്നു. പരമാർത്ഥം ഈ ജീവഭാവശൂന്യമാണെങ്കിലും ആ പരമാർത്ഥത്തിൽ ഈ ജീവഭാവം നിലനിൽക്കുന്നല്ലേ, നിലനിൽക്കുന്നുണ്ടല്ലോ. പരമാർത്ഥത്തിൽ അതില്ല എന്നാലും അത് നിലനിൽക്കുന്നു, ആരോപിതമായി നിലനിൽക്കുന്നു. പരമാർത്ഥം ത്തിന് ഇതിനെ നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അജ്ഞന്മാരിലത് സത്യമായി നിലനിൽക്കുന്നു എന്നവരുടെ അനുഭവം, ജ്ഞാനികളിൽ അത് അസത്യമായി നിലനിൽക്കുന്നു എന്നവരുടെ അനുഭവം. ഇത്രയുള്ള വ്യത്യാസം. അവിടെ ആ ജീവ അനുഭവത്തിൽ വരുന്ന വ്യത്യാസമേ ഉള്ളൂ. എങ്ങനെയാണോ പരമാർത്ഥം ഇന്നതായിരിക്കെ, പരമാർത്ഥം ദ്വൈതശൂന്യമായിരിക്കെ, ആ പരമാർത്ഥത്തിന് ഈ ദ്വൈതത്തെ നിലനിർത്താൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഈ പരമാർത്ഥം ബോധിച്ചവനിലും ആ ദ്വൈതത്തെ അസത്യരൂപത്തിൽ ആരോപിത രൂപത്തിൽ നിലനിർത്തുന്നതിന് ഈ പരമാർത്ഥത്തിന് കഴിയും. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതങ്ങനെ സംഭവിക്കാം. ഗുരുത്വം വരാം, ജ്ഞാനി വരാം, അതെല്ലാം ഈ ജീവഭാവത്തിൽ പരമാർത്ഥഭാവത്തിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് അടുത്ത് പറയുന്നത് വ്യവഹാരം. വ്യവഹാരത്തിലെല്ലാം സംഭവിക്കും. പരമാർത്ഥത്തിൽ നിഷേധിച്ചതെന്തോ അതെല്ലാം വ്യവഹാരത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജ്ഞാനി അജ്ഞാനിയെ കാണുന്നു. വ്യവഹാരത്തിൽ ജ്ഞാനി ജ്ഞാനിയെ കാണുന്നു. അതും വ്യവഹാരത്തിൽ ഉപദേശിക്കുന്നു. ഗുരുവിനെ കാണുന്നു. അവിടെ പറയുന്നു ഗുരു പരമ്പര, അവനെ കാണുന്നു. പരമ്പരയിലുള്ള ഉപദേശത്തെ ഗ്രഹിക്കുന്നു, നൽകുന്നു. ഇതെല്ലാം സംഭവിക്കും. അതാണ് വിപരീത ജ്ഞാന തുഞ്ചുപപദ്ധ്യത. ഇതെല്ലാം സർവത്തിനവിടെ സമാധാനമുണ്ട്. സർവത്തെ അത് നിലനിർത്തുന്നു എന്നർത്ഥം. ആ ജീവഭാവത്തും ആ ജീവഭാവം നശിച്ചാലും വീണ്ടും അതൊരു നേടു പോലെ വീണ്ടും തന്നെ. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നർത്ഥം. നവനർ നിത്യവിജ്ഞാനെ, ആ നിത്യവിജ്ഞാനത്തിൽ ഇതൊന്ന് സംഭവിക്കുന്നത്. സർവത്തെയും നിഷേധിക്കുന്നത് നിത്യവിജ്ഞാനത്തിൽ, സർവത്തെയും നിലനിർത്തുന്നത് ആ ജീവഭാവത്തിൽ. ഈ രണ്ടു വ്യത്യാസത്തെ എടുത്തുകൊണ്ടാണ് അദ്വൈതത്തിൽ ഈ ഉപദേശങ്ങളും ബന്ധവും മോക്ഷവും എല്ലാം നിലനിൽക്കുന്നത്. തത്വമസീതി ബോധോപദേശോ ന ഉപപദ്യതയിരിച്ച് പറയുന്നു. ആ നിത്യബോധസ്വരൂപത്തിൽ, നിത്യബോധസ്വരൂപമാണ് പരമാർത്ഥമെങ്കിൽ അവിടെ തത്വമസി എന്ന് പറയുന്ന ആ ബോധോപദേശം എങ്ങനെ യോജിക്കും നിത്യവിജ്ഞാനത്തിൽ? ഇരുളില്ലാത്തടത്ത് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട് എന്ന, അതിന് യുക്തിയൊന്നുമില്ലല്ലോ എന്ന. ചോദിക്കുന്നതാണ് ഈ തത്വമസി ആർക്ക് വേണ്ടി ഉപദേശിക്കുന്നു? നിത്യവിജ്ഞാനത്തിനാണോ അവിടെ മറ്റൊരു വിജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്? ഇത് ജീവനാണോ, ഈ ജീവഭാവത്തിനാണോ? ആ ജീവഭാവം ത്തിനാണോ എന്ന് ഇനി അടുത്ത് പറയും ആ ഉപദേശം. അത് എങ്ങനെയാണ്? അഗ്നി ആർക്കാണ് വേണ്ടത്? ആർക്കാണ് അഗ്നിയുടെ ആവശ്യം വരുന്നത്? നമ്മൾ പറയും കാണുന്ന നമുക്കാണ്, വെളിച്ചത്തിന് വേണ്ടി നമുക്കാണ് അഗ്നിയുടെ ആവശ്യം. അഗ്നിയുടെ മുഖ്യമായ ആവശ്യം നമുക്ക് എവിടെയാണോ അഗ്നി ജ്വലിക്കുന്നത്, ആ ഇന്ധനത്തിനാണ്, അവിടെയാണ് അഗ്നിയുടെ ആവശ്യം വരുന്നത്. അഗ്നിയുടെ ജോലി എന്താണ്? ദാഹകത്വം. അതാണ് മുഖ്യമായ ജോലി. ആ ദാഹകത്വ ധർമ്മം എവിടെ നടക്കുന്നു? എന്തിനെയാണോ അത് ദഹിപ്പിക്കുന്നത് അവിടെ. തത്വമസി എന്ന് പറയുന്ന ഈ ബോധോപദേശം എവിടെയാണ് വേണ്ടത്? ആ ബോധോപദേശം കൊണ്ട് എന്താണോ നശിക്കേണ്ടത് അവിടെ, അഗ്നി ദഹിപ്പിച്ച് എന്തിനാണ് നശിപ്പിക്കുന്നത്, അവിടെയാണ് അഗ്നിയുടെ ആവശ്യം. അഗ്നി ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശേഷിക്കുന്നില്ല. അതുപോലെ തത്വമസി എന്ന ആ ബോധോപദേശം കൊണ്ട് ആ ജീവഭാവം നഷ്ടപ്പെടും. തത്വമസി എന്നുള്ള ബോധം വന്ന് പിന്നെ ജീവനും നിലനിൽക്കുക, രണ്ടും സംഭവിക്കുന്നില്ല. അഗ്നി കൊണ്ട് ദഹിക്കുക, പിന്നെ വേറെ അവശേഷിക്കുക, രണ്ട് സംഭവിക്കില്ല. പിന്നെ അവശേഷിക്കുന്നത് എന്തായിരിക്കും? ചാരമല്ല. അതുപോലെ തത്വമസി എന്നുള്ള ബോധോപദേശം ആ ജീവഭാവത്തിനാണ്. ആ ജീവഭാവത്തെ അത് നശിപ്പിക്കുന്നു. നശിപ്പിച്ചാലും അവശേഷിക്കുന്നതാണ് ചാരം. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം കൊടുക്കുന്നു ഈ ചാരത്തിന്റെ ഉദാഹരണം. അതങ്ങനെ ശേഷിക്കും. രണ്ടാമത് പിന്നെ ഒരിക്കൽ കൂടി അത് ദഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അവിടെ അഗ്നിക്ക് പ്രസക്തിയില്ല എന്നുകൊണ്ട് ഇന്ധനത്തിലെ അഗ്നിക്ക് പ്രസക്തിയോ? ഇന്ധനത്തിലെ അഗ്നിക്ക് പ്രസക്തിയാണ്. അത് വെറും ചാരമായി കഴിഞ്ഞാൽ പിന്നെ അത് തീ പിടിക്കത്തില്ല. എന്തുകൊണ്ട് അവിടെ അതിന്റെ ആവശ്യം? അതിന് അഗ്നിയെ നിലനിർത്തുന്നതിനുള്ള ശക്തിയില്ല. ജീവഭാവത്തിന് ആണ് ഈ പറഞ്ഞല്ലോ ബോധവും അബോധവും. അവിടെ ആ ബോധാഗ്നിയെ ജ്വലിപ്പിക്കാനൊരു ശക്തിയുണ്ട്. പക്ഷെ അഗ്നിയുടെ സ്വഭാവമാണ് അത് എന്തിനെയാണോ ആശ്രയിക്കുന്ന അതിനെ തന്നെ നശിപ്പിച്ചത്. അതിന്റെ ഉത്പത്തിക്ക് അതാവശ്യമാണ്. അതുപോലെ ഈ ജീവഭാവം, ഈ വിപരീത ജ്ഞാനം, ഈ അജ്ഞാനം, ഇതെല്ലാം ഈ ബോധ ഉപദേശത്തിനാവശ്യം. ഇതിനാശ്രയിച്ച് ആ ബോധം പ്രകാശിക്കും. അതിന്റെ ദാഹക ശക്തിയിൽ എന്ത് ചെയ്യുന്നു? ജീവഭാവം നശിച്ചുപോകും. രണ്ടാമതൊരു അഗ്നിയുടെ ആവശ്യം അവിടെ ഇല്ല. കാരണം അവിടെ ഇന്ധനം ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നശിക്കാനായ ഒരു അജ്ഞാനം അവിടെ ശേഷിക്കുന്നുണ്ട്.